السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهماني رايا سهودرن علي سهودر ماري نمر كينا عيشا ആരംഭിച്ചിട്ടുള്ളത് ഹദീസ് ജിബ്രീൽ എന്ന പ്രസിദ്ധമായ ഹദീസിന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ള നൽകിയ വിശദീകരണം അടങ്ങുന്ന ഒരു കിതാബിന്റെ ആരംഭമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. അഥവാ ബസ്റയിൽ നിന്നും യഹ്യ ബിൻ യഅമർ റഹിമഹുല്ലയും അതുപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുമൈരി റഹിമഹുമുല്ലയും അവിടെ വരികയും അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഖദരിയാക്കളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിന്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി നടക്കുന്നത് എന്ന വിശ്വാസക്കാരായ ആളുകൾ അവിടെ ഉടലെടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അതിന്റെ ഇസ്ലാമിക വിധി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ വന്നിട്ടുള്ളതാണ്. അങ്ങനെ അവർ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ കണ്ടുമുട്ടുകയും അങ്ങനെ ആ കാര്യം പറയുകയും ചെയ്ത സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹം പറയുന്നു ഈ ഖിസ്സയിൽ, ഈ ഒരു കഥയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ ഖദറിന്റെ ഉത്ഭവം, ഖദരിയാക്കളുടെ ഉത്ഭവം. ഇത് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അവർ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോടാണ്. അദ്ദേഹം ആകട്ടെ ഹിജ്റ 73 വഫാത്തായത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. രണ്ടാമതായി നമ്മൾ പറഞ്ഞു താബിഈങ്ങൾ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന വിഷയത്തിൽ സഹാബികളുടെ അടുക്കലേക്ക് പോയി അത് അവരിൽ നിന്നും ദൂരീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പോലെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയം നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു മുസ്ലിമീങ്ങൾ അതേത് കാലഘട്ടത്തിലാകട്ടെ, ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവിടെ ഇല്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയും അവർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വിശദീകരിക്കുകയും അതിൽ പരിഹാരം തേടുകയും ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമതായി അദ്ദേഹം കൊടുത്ത ഫായിദ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾക്കുള്ള ഒരു ഉപദേശമാണ്. അദ്ദേഹം പറഞ്ഞു അന്നഹു യുസ്തഹബ്ബു ലിൽ ഹുജ്ജാജി വൽ മുഅ്തമിരീൻ, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് അയ്യസ്തഗില്ലു മുനാസബത ദഹാബിഹിം ഇലൽ ഹറമൈനി ലിതഫഖുഹി ഫിദ്ദീനി വർറുജൂഇ ഇലൽ അഹ്ലിൽ ഇൽമി ഫീ മഅരിഫതി മാ യുഷ്കിലു അലൈഹിം മിൻ അഹ്കാമി ദീനിഹിം. ഹറമുകളിൽ, ഇരു ഹറമുകളിൽ പോയി ദീനിനെ കുറിച്ച് പഠിക്കുകയും അതുപോലെ അവരുടെ ദീനിൽ അവർക്ക് സംശയമുണ്ടാകുന്ന മുഷ്കിലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾക്ക് മുസ്തഹബായ കാര്യമാണ്. അത് പലപ്പോഴും ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ്. പല വിഷയങ്ങളിൽ ഓരോ നാടുകളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അവർ ഹജ്ജിനും ഉംറക്കും പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളായി അവർ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പണ്ഡിതന്മാരെ കാണുകയും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉടലെടുത്തിട്ടുണ്ട്, അതിനെന്താണ് മതവിധി എന്ന് ആത്മാർത്ഥമായി സത്യം അന്വേഷിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നത് വളരെ വിരളമായിട്ടേ നമുക്ക് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയും മുസ്ലിമീങ്ങളിലെ കക്ഷിത്വം അത് നിലനിൽക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. വ്യത്യസ്ത നാടുകളിൽ അതാണ് അവസ്ഥ. ചില സമയത്ത് അവർ ഒരേ ആദർശം തന്നെ പറയുന്ന വ്യത്യസ്ത ആളുകളായിരിക്കും. ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫു സാലിഹീങ്ങളുടെ സച്ചരിതരായ സഹാബത്തിന്റെ മൻഹജിൽ പോകണമെന്ന് പറയുന്ന ആളുകൾ തന്നെ വ്യത്യസ്ത കക്ഷികളിലായി പ്രവർത്തിക്കുന്നതും അങ്ങനെ പലപ്പോഴും അവർ തമ്മിൽ പോരടിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇത്തരത്തിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവർ ആത്മാർത്ഥമായി തേടുന്നില്ല എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടാകാം ആളുകൾ ആ ഒരു കാരണം അത് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ അതൊരിക്കലും ശരിയല്ല, മറിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹജ്ജും ഉംറയും പ്രത്യേകം പറഞ്ഞത് എല്ലാവരും പോകും. മറ്റു പല സന്ദർഭങ്ങളിലും ആളുകൾ ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം കൊണ്ടോ മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ അതിനുവേണ്ടി പോകുക എന്നുള്ള ചിലപ്പോ സംഭവിച്ചോളൊന്നില്ല. പക്ഷെ ആളുകൾ അവർക്ക് ജീവിതത്തിൽ ഹജ്ജും ഉംറയും സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ അത് നിർബന്ധമായ കാര്യമാണ്. ഉംറയും നിർബന്ധമാണ്, ഹജ്ജും നിർബന്ധമാണ്. അതുകൊണ്ട് ആളുകൾ പൊതുവെ പോകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതുപോലെ ഉണ്ടായ ഒരു വലിയൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഖവാരിജുകളായ ആളുകൾ അവർക്ക് ഖുർആനിൽ നിന്നുള്ള ചില ആയത്തുകളിൽ അവർക്ക് സംശയമുണ്ടായി, അഥവാ വൻപാപം ചെയ്ത ആളുകൾ നരകത്തിൽ കാലാകാലം കത്തിയെരിയും, വൻപാപികളായ ആളുകൾ കാഫിറുകളാകും, ദീനിൽ നിന്ന് പുറത്തുപോകും എന്നുള്ള കാര്യം വിശ്വസിക്കുകയും അങ്ങനെ അവർ വലിയൊരു സംഘം ഹജ്ജിന് പുറപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവർ തീരുമാനിച്ചത് ഈ ഹജ്ജ് കഴിഞ്ഞാൽ അവർക്ക് ഖുറൂജ് നടത്തണം, ജനങ്ങൾക്കെതിരെ പുറപ്പെടണം, ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കണം എന്ന നിയത്തുമായാണ് അവർ വന്നിട്ടുള്ളത്. എന്നിട്ടോ അവർ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ എന്ന വളരെ പ്രായം ചേർന്ന ഒരു സഹാബിയുടെ അടുക്കലേക്ക് എത്തുകയും അവരീ കാര്യങ്ങളുമായി സംവദിക്കുകയും അദ്ദേഹം ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് കാര്യം ബോധ്യപ്പെടുകയും അവസാനം അവർ പറഞ്ഞതെന്താണ്, നമ്മളിൽ ഒരാളാണ് പിന്നീട് ഈ ചിന്താഗതിയുമായി പുറത്തേക്ക് പോയത്, ബാക്കിയുള്ള എല്ലാ ആളുകളും ഈ ഒരു ഫിത്നയിൽ നിന്നും ഖുറൂജിന്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇന്നും ലോകത്ത് എത്രയോ ആളുകൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ വീണു ചെല്ലാറുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വഴികേടിന്റെ പ്രബോധകന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ഇത്തരത്തിലുള്ള ചിന്തകളിലായിക്കൊണ്ട് യുവാക്കൾ ഒന്നും തിരിയാതെ ഇത്തരം ഫിത്നയിലേക്ക് ചാടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാരോട് ചോദിക്കുകയും അതിന്റെ മതവിധി തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഫിത്നകൾ വരില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ഉദ്ധരിച്ചതിന് ശേഷം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അദ്ദേഹം പറഞ്ഞു, ഫഹാദിൽ ഇസാബ, അഥവാ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുക, ജാഉ ഇലൽ ഹജ്ജ്, അവർ ഹജ്ജിന് വന്നു, വഖദ് ഉബ്തുലു ബിഫഹ്മിൻ ഖാത്തിഅ, ഒരു തെറ്റായ ധാരണ കൊണ്ട് അവർ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു, വഹുവ അന്ന അസ്ഹാബുൽ കബായിർ ലാ യഖ്റുജൂന മിനന്നാർ, അഥവാ അവരുടെ വിശ്വാസം അതാണ് ഖവാരിജുകളുടെ വിശ്വാസം, വൻപാപികളായ ആളുകൾ ലാ യഖ്റുജൂന മിനന്നാർ, അവർ നരകത്തിൽ നിന്നും പുറത്തു കടക്കുകയില്ല, കാലാകാലം നരകത്തിലായിരിക്കും. അഥവാ ദുനിയാവിൽ അതിന്റെ എഫക്ട് ദുനിയാവിൽ എന്താണ്, നമ്മൾ വിചാരിക്കും ആ കൗലിന് പ്രത്യേകിച്ച് വലിയൊരു സ്വാധീന ദുനിയാവിലില്ല എന്നുള്ളത്. കാലാകാലം നരകത്തിൽ കിടക്കുന്നത് ആരാണ്? അത് കുഫാറുകളാണ്, കാഫിറുകളാണ്. അതുകൊണ്ട് തന്നെ വൻപാപം ചെയ്യുന്ന ആളുകളെ അവർ ഭൂമിയിൽ കാഫിറുകളായിട്ടാണ്, നിഷേധികളായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ അവരുടെ രക്തത്തിന് ഒരു പരിശുദ്ധിയും ഒരു പവിത്രതയും അവർ കാണുകയില്ല, ആ രക്തം ചീന്താൻ അവർ മടിക്കുകയില്ല. ഭൂമിയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നത് ഭരണാധികാരികൾക്കെതിരെ, ആ ഭരണാധികാരികളുടെ കീഴിലുള്ള പ്രജകൾക്കെതിരെ കുഴപ്പമുണ്ടാക്കുന്നതെല്ലാം ഈ ഒരു അടിസ്ഥാന തത്വം അവർ വെച്ചുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹമലുൽ ആയാത്തിൽ വറദത് ഫിൽ കുഫാരി അലൽ മുസ്ലിമീന അയ്ല, കുഫാറുകൾക്ക് മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള പല ആയത്തുകളും അവർ മുസ്ലിമീങ്ങളുടെ മേൽ അത് വെച്ചുകെട്ടി അവർ മുസ്ലിമീങ്ങളെ കുഫാറുകളായി കാണാൻ തുടങ്ങി. വഹദ മിൻ അഖീദത്തി അൽ ഖവാരിജ്, ഇത് ഖവാരിജുകളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പറയപ്പെട്ട ആളുകൾ അവർ സഹാബത്തിന്റെ അടുക്കലേക്ക് എത്തുകയും എന്നിട്ട് ഈ ഒരു അനുഗ്രഹീതമായ യാത്രയിലൂടെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമയെ കാണാൻ സാധിക്കുകയും അങ്ങനെ അവരുടെ മോശമായ ധാരണകളെല്ലാം നീങ്ങുകയെല്ലാം ചെയ്തു. അങ്ങനെ അവരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചേരി തർക്കങ്ങളുമെല്ലാം ഇങ്ങനെ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ ഇൽമു മനസ്സിലാക്കുമ്പോൾ അത് മാറാറുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരു അഞ്ചു വർഷം മുമ്പുള്ള ഒരു ഓഡിയോ ക്ലിപ്പിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഷെയ്ഖ് സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന മദീനയിലുള്ള മുഫ്തിയാണ്. അദ്ദേഹം മദീനയിൽ മസ്ജിദ് നബവിയിൽ സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, അഥവാ അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഖുതൂറത്ത് തക്ഫീരി വ തബ്ദീഇ വ തഫ്സീഖ്, ഈ ആളുകളെ കാഫിറാക്കുന്ന ഈ ഖവാരിജുകളുടെ അവരുടെ വിഷയത്തിന്റെ അപകടം, അതുപോലെ ആളുകളെ ബിദഅത്തുകാരാക്കുന്ന, അന്യായമായി ആളുകളെ ഫാസിഖാക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ അപകടം വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിന്റെ അവസാനത്തിൽ ഒരു കഥ അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഒരു കൈന റജബിൽ, അദ്ദേഹം ഒരു അഞ്ചു വർഷം മുമ്പ് പറയുന്നതാണ്, കഴിഞ്ഞ റജബിൽ എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മദീനയിലെ എന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒരു അമേരിക്കയിലുള്ള ഒരു കുടുംബം, ഇത് പല ആളുകളും കേൾക്കേണ്ട ഒരു കാര്യമാണ്, അമേരിക്കയിലുള്ള ഒരു കുടുംബം, അവർ ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അവർക്ക് രണ്ട് പെൺമക്കളുണ്ട്, മൂത്ത മകൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഭർത്താവ് അങ്ങനെയുണ്ട്. ഇവർ അമേരിക്കയിലാണ്. ഇവർ ഒരിക്കലൊരു ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ച് അമേരിക്കയിലേക്ക് എത്തി. എത്തിയതിനു ശേഷം അന്ന് രാത്രി ഒരു കഥ പറയുകയാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം എന്നോട് പറഞ്ഞൊരു കഥയാണ്, ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അഥവാ ഹജ്ജിന് പോയി തിരിച്ച് അവർ നാട്ടിലേക്ക് എത്തി. അന്ന് രാത്രി ഈ ഭർത്താവ് പൊതുവെ ഒരു ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യത്തിനായി അദ്ദേഹം ഭാര്യയെ മുറിയിലേക്ക് സമീപിച്ചു. പക്ഷേ ആ സമയത്ത് ഭാര്യ ഒരു ക്ലാസ് കേൾക്കുകയായിരുന്നു. അവർ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്ലാസ് നാളെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം, ഇപ്പൊ നമുക്ക് ഒരു റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, ആ ഇത് എന്റെ മകള് പറഞ്ഞത് ശരിയാണ്, നിങ്ങളൊരു മുബ്തദിയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്താണ് ഞാൻ മുബ്തദിയാണെന്ന് പറയാൻ കാരണം? ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ഒരു ബിദഅത്തുകാരനാണെന്ന് എന്നെ ആക്ഷേപിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഇതാ ഈ ഒരു ക്ലാസ് ഇപ്പൊ കേൾക്കണ്ടെന്നാണ് പറയുന്നത്, നാളെ കേൾക്കാന്നാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പണ്ഡിതനെ പണ്ടേ ഇഷ്ടമല്ല, നിങ്ങൾ വേറൊരു പണ്ഡിതന്റെ പേര് പറഞ്ഞു. ഷെയ്ഖ് സാലി സുഹൈമി ഒരു പണ്ഡിതന്റെ പേരും അവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, വേറൊരു പണ്ഡിതന്റെ പേര് പറഞ്ഞു. നിങ്ങൾ അപ്പോഴേ എനിക്കറിയാം നിങ്ങൾ ഇന്നാലിന്ന പണ്ഡിതന്റെ ആളാണ്, ഇന്ന പണ്ഡിതന്റെ ആളാണ്, അദ്ദേഹത്തിന്റെ ആളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇയാളെ പറ്റാത്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം എല്ലാവരുടെ വാക്കുകൾ കേട്ടിട്ടുള്ളതാണ്, ഈ വ്യക്തി സാധുവായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന പണ്ഡിതനെ കുറിച്ചിട്ടോ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണത്തെ കുറിച്ചിട്ടോ ഒന്നും അറിയില്ല, അവർ അങ്ങനെ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്കങ്ങനെ അറിയുകയില്ല. അങ്ങനെ ഈ സ്ത്രീ, അവർ ഭർത്താവിനെ 3 വർഷത്തോളം തന്റെ കിടപ്പറയിൽ നിന്നും ഹജർ ചെയ്തു, ഒഴിവാക്കി. ഭാര്യ ഭർത്ത ബന്ധം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, അവർ വേറെ വേറെ മുറിയിലാണ് കിടന്നിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് കാരണമുണ്ടായിട്ടുള്ളത് മൂത്ത മകളുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ എടുത്തുചാടി ആളുകളെ മുബ്തദിയാക്കുന്ന, തബ്ദീഅ് ചെയ്യുന്ന, ബിദഅത്തുകാരനാണെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടവനാണ്. അപ്പൊ അവന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഉപ്പ മകളോട് പറഞ്ഞതിന്റെ ഉപ്പ അത് ബിദഅത്തുകാരനാണ്, അതുകൊണ്ട് ഉമ്മയോട് ഭർത്താവിനെ ഒഴിവാക്കാൻ പറയണം, ഹജർ ചെയ്യണം, വിട്ടു നിൽക്കാൻ പറയണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ, ആ സാധു സ്ത്രീ അങ്ങനെ ചെയ്തത്. അങ്ങനെ 3 വർഷത്തോളം അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഭർത്താവ് അദ്ദേഹം പറയുകയാണ്, ഞാൻ പലതവണ ഇവരെ തലാക്ക് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒരു ബന്ധവുമില്ല. പക്ഷേ ഇളയൊരു മകളുണ്ടായിരുന്നു, അവൾക്ക് അല്പം ഇത്തരം വിഷയത്തിൽ ബുദ്ധിയുണ്ടായിരുന്നു, ഈ വിഷയത്തിൽ യഥാർത്ഥ ധാരണ അവൾക്കുണ്ടായിരുന്നു. അവൾ ഉപ്പയോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടണ്ട, ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്, പിന്നീട് ശരിയായാൽ ഈ കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിച്ചാൽ അവർ നന്നായി തിരിച്ചു വരും എന്നങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 3 വർഷത്തോടെ ഇങ്ങനെ കാത്തു നിന്നത്. അങ്ങനെ 3 വർഷത്തിന് ശേഷം അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തതാണ്, നമുക്ക് മദീനയിലെ സാലിഹ് സുഹൈമിയുടെ അടുക്കലേക്ക് പോകാം. അങ്ങനെ ആ ഒരു കാര്യത്തെ എല്ലാവരും അംഗീകരിച്ചു, ശരി നമുക്ക് അങ്ങനെ പോകാം. അങ്ങനെ ആ ഒരു തീരുമാനത്തിലാണ് അവർ മദീനയിൽ യഥാർത്ഥത്തിൽ എത്തുന്നത്. അവരൊരു ഉംറയ്ക്ക് വേണ്ടി വന്നതാണ്. ഉംറയും കഴിഞ്ഞ് അവർ മദീനയിലേക്ക് എത്തി, ഷെയ്ഖിന്റെ വീട്ടിലേക്ക് എത്തി. ഷെയ്ഖ് പറയുന്നു, നേരത്തെ പെർമിഷൻ ചോദിച്ച് അവർ വീട്ടിലേക്ക് എത്തുകയുണ്ടായി. ഈ ഉപ്പക്ക് അറബി അറിയാം, എന്നാൽ ഭാര്യക്കും മൂത്ത മകൾക്കും, ഇവരാണ് പ്രശ്നക്കാരായിട്ടുള്ളത്, അവർക്ക് അറബി അറിയില്ല. അതുകൊണ്ട് ജാമിയ ഇസ്ലാമിയിൽ നിന്ന് ഒരു മുത്തർജിമിനെ, ഒരു ട്രാൻസ്ലേറ്ററെ കൊണ്ടുവന്നു, അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നു, മദീനയിൽ എത്തിയിട്ട് പോലും ഇവർ രണ്ടുപേരും രണ്ടു മുറിയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവ് ഒരു മുറിയിലാണ്, ഇളയ മോളും അതിലുണ്ട്, മൂത്ത മകളും ഉമ്മയുമെല്ലാം മറ്റൊരു മുറിയിലാണ് അവിടെ പോലും താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷെയ്ഖിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഷെയ്ഖ് വളരെ അത്ഭുതപ്പെട്ടു. ഷെയ്ഖ് കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു, എന്താണ് ബിദഅത്ത്, എങ്ങനെയാണ് ആളുകളെ ബിദഅത്തിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്നത്, സലഫുകൾ ഉദ്ധരിച്ച് എന്നാൽ എന്ന കാര്യങ്ങളെല്ലാം, ബിദഅത്തുകാരോട് കാണിക്കേണ്ട നിലപാടുകളെല്ലാം, അതേത് ബിദഅത്തുകാരോടാണ്, എപ്പോഴാണ് ഒരാൾ ബിദഅത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം വിശദീകരിച്ചു കൊടുത്തു. ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അതിന്റെ അപകടങ്ങളെക്കുറിച്ച്, നിങ്ങൾ ഈ ചെയ്ത ഹജർ ചെയ്യുക, ഭർത്താവിനെ മുറിയിൽ നിന്നും അകറ്റുക എന്നതിന്റെ അപകടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊടുത്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം പറഞ്ഞു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, അവർ രണ്ടുപേരും നന്നായി കരയാൻ തുടങ്ങി, അവർക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ ഷെയ്ഖ് റബീഇന്റെ അടുക്കലേക്കും ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ ഹഫളഹുമുള്ളാഹ് ഇവരുടെ അടുക്കലേക്ക് നമുക്ക് പോകാം. കാരണം ഷെയ്ഖിനെ അറിയാം ഇവരുടെ പ്രശ്നം എന്താണ്, ഇവരാര് പറഞ്ഞാലേ ഇവർ കേൾക്കുകയുള്ളൂ എന്ന് ഷെയ്ഖിനെ അറിയാം. അങ്ങനെ ഷെയ്ഖ് പറയാണ്, ഞാൻ യഥാർത്ഥത്തിൽ അവരെ പറഞ്ഞത് കാരണം അവർക്ക് എന്നാലേ താല്പര്യം ഉണ്ടാവുകയുള്ളൂ, എന്നാലേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അവർ പറഞ്ഞ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്, ഇനി ഒരാളുടെ അടുക്കലും പോകേണ്ടതില്ല. ഷെയ്ഖ് ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജിൽസ അതിനുള്ള ഒരു സിറ്റിംഗ് ഞാൻ ഏർപ്പാടാക്കി തരാം, ഞാൻ വിചാരിച്ചാൽ അത് നടക്കും. അവർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, നമുക്ക് അൽഹംദുലില്ലാ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നിട്ട്. അപ്പോൾ മൂത്ത മകളുടെ ഭർത്താവ് അവിടെ ഇല്ല. ഷെയ്ഖ് പറഞ്ഞു ഇനി എങ്ങനെയാണ് അവനെങ്ങനെയാണ് മനസ്സിലാക്കുക. അവർ പറഞ്ഞു ഷെയ്ഖ് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയുക, നമുക്ക് വേണമെങ്കിൽ അവനെയും കൂട്ടി ഷെയ്ഖ് റബീഇന്റെ അടുക്കലേക്കും ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ ഹഫളഹുള്ളാഹ് ഇവരുടെ അടുക്കലേക്ക് നമുക്ക് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ അൽഹംദുലില്ലാ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവരുണ്ടായിരുന്ന ഈ വലിയൊരു അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ആലോചിച്ച് നോക്കണം, ഒരു ഉപ്പയെ മൂത്ത മകളും ഭർത്താവും അതുപോലെ സ്വന്തം ഭാര്യയും 3 വർഷത്തിലേറെയായി യാതൊരു ബന്ധവുമില്ല. ഹജർ ചെയ്യുക ദീനാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. ഇത് ചെയ്യുന്നത് ദീനാണ്. ഇങ്ങനെയെല്ലാം ചെയ്താലാണ് നമ്മുടെ സലഫിയത്ത് യഥാർത്ഥ ദീന്, അത് നമ്മൾ മുറുകെ പിടിക്കുന്ന ആളുകളാവുകയുള്ളൂ എന്ന് ധരിച്ചിട്ടാണ്. പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവർക്ക് ആ കാര്യങ്ങളുടെ അപകടം മനസ്സിലായി. ഇതൊന്നും മനസ്സിലാക്കാത്ത എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാടുകളിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇയാളുകളെല്ലാം ഇങ്ങനെയുള്ള ഈ ഒരു ഫിത്നയിൽ നിന്നും മാറി സലഫികളെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇവിടെ തൗഹീദിനു വേണ്ടിയും സുന്നത്തിനു വേണ്ടിയും പരിശ്രമിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കിബാറുകളായ ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് ഇരിക്കാൻ അവർ തയ്യാറായാൽ അതെന്നേ തീരുമായിരുന്നു. പക്ഷെ ഷെയ്ഖ് പറയുന്നുണ്ട് ചില ആളുകൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. എന്താണ് അവരുടെ പ്രശ്നം എന്നറിയുകയില്ല, ഇപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. ഷെയ്ഖ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നമുക്കും അതുമാത്രമാണ് അവരോട് ചെയ്യാനുള്ളത്. അതല്ലാതെ നമ്മളോട് ചെയ്യുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളോട് നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും അക്രമം ചെയ്യാനില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരായ ആളുകൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, വലിയ അപകടമാണ്, എത്രയെത്ര കുടുംബങ്ങളിൽ പോലും വലിയ ഛിദ്രതകൾ ഉണ്ടാകുന്നത്. ഇത്തരം വിവരമില്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ചെല്ലാതെ ഇങ്ങനെ നിലപാടുകൾ എടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ന ഭിന്നമാകുന്ന അവസ്ഥ ഉണ്ടായാൽ ഒരിക്കലും തന്നെ നമ്മൾ ആ രൂപത്തിലേക്ക് പോകാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ്. പ്രത്യേകിച്ചും ഒരേ അഖീദയിലും ഒരേ മൻഹജിലുമെല്ലാം ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പണ്ഡിതന്മാരിലേക്ക് മടക്കുകയും കൃത്യമായി അതിന്റെ മതവിധികൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതല്ല എങ്കിൽ പിന്നീട് എന്താണ് നമ്മളിൽ ബാക്കിയുണ്ടാകുക? ആളുകൾ വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളുമായി പിന്നീട് ഈ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ ആളുകളില്ലാതെ, സുന്നത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ആളുകളില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെളിവാരി എറിയുക എന്നുള്ളത് വലിയ കഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആളുകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനുശേഷം അദ്ദേഹം അടുത്തൊരു ഫായിദ, 4-ാമത്തെ ഫായിദ അദ്ദേഹം പറഞ്ഞു, ഫി ഹാദിഹിൽ ഖിസ്സത്തി അൻവാഉ മിനൽ അദബ്. ഈ കഥയിൽ ഒരുപാട് മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു മതവിദ്യാർത്ഥി പാലിക്കേണ്ടതായ ചില മര്യാദകൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വരുന്ന സമയത്തുള്ള സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ രണ്ടാളുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ അടുക്കലേക്ക് വന്നതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ചില മര്യാദകളുണ്ട്. അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. മിൻഹ, അതിൽപ്പെട്ടതാണ് ഇക്തിനാഫു അഹദി ഹാദൈനി റജുലൈനി അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇക്തിനാഫ് അഥവാ രണ്ട് വശങ്ങളിലായിട്ടാണ് അവർ വന്നത്. അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ്? ഫസാറ വാഹിദുൻ മിൻഹുമ അൻ യമീനിഹി വാഹിദുൻ അൻ യസാരിഹി. ഒരാൾ വലതുഭാഗത്തുണ്ടാകും, ഒരാൾ ഇടതുഭാഗത്തുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? വഫീ ദാലിക ഖുർബു കുല്ലി വാഹിദിൻ മിൻഹുമ മിൻഹു ലിതമക്കുനി മിൻ വഹി മാ യഖൂലുഹു റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം പറയുന്നത് കൃത്യമായി ഗ്രഹിക്കാൻ രണ്ടാളുകൾക്ക് മനസ്സിലാകും. അപ്പൊ രണ്ടാളുകൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇടതും വലതും നിൽക്കണം. അത് ഒരു മര്യാദയിൽപ്പെട്ടതാണ്. കാരണം ഒരാൾ മാത്രം നേരെ ഫേസ് ചെയ്ത് നിന്നാൽ മറ്റേ ആളെ ചിലപ്പോൾ ഈ സംസാരിക്കുന്ന ആളുകൾക്ക് പരിഗണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇദ്ദേഹം പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടത് പാലിക്കണം എന്ന് അദ്ദേഹം ഇതിലൊരു ഫായിദയായ ഇതിൽ നിർത്തതാണ്. വമിൻഹ മുഖാതബതുഹു ബിൽ കുനിയ, കുനിയത്ത് കൊണ്ട് ഒരാൾ അഭിസംബോധന ചെയ്യുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. വഹുവ മിൻ ഹുസ്നിൽ അദബി ഫിൽ ഖിതാബ്, സംസാരത്തിൽ നല്ലൊരു മര്യാദയിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അറബികൾക്കിടയിൽ അവരെ കുനിയത്തിൽ വിളിക്കുക അഥവാ തന്റെ മകനിലേക്ക് അബു അബ്ദുല്ല, അബു അബ്ദുറഹ്മാൻ, പോലെയുള്ള പേരുകൾ വിളിക്കുക എന്നുള്ളത് അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതത്ര പ്രസിദ്ധമല്ല, എങ്കിലും അറബികൾക്കിടയിൽ അത് വളരെ പ്രസിദ്ധമായ കാര്യമാണ്. അറബികൾക്ക് സ്വന്തമായൊരു പേരുണ്ടാകും, പിന്നീട് ഒരു കുനിയത്തുണ്ടാകും, ചിലപ്പോൾ ഒരു നാട്ടിലേക്കോ ഒരു ഗോത്രത്തിലേക്കോ ചേർത്തി അങ്ങനെ പേരുണ്ടാകും, അങ്ങനെ വ്യത്യസ്ത പേരുകളുണ്ടാകും. അതിൽ കുനിയത്തിലേക്ക് വിളിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരാൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അയാളുടെ പേര് വിളിക്കണം. എന്ത് വിളിക്കുന്നതാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അത് വിളിച്ച് അഭിസംബോധന ചെയ്യുക എന്നുള്ളത് മര്യാദയാണ്. അതല്ലാതെ അയാളെ ദേഷ്യം പിടിപ്പിക്കുന്ന, അയാൾക്ക് ഇഷ്ടമല്ലാത്ത പേരുകൾ വിളിക്കുക എന്നുള്ളത് തീരെ പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് സംസാരിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ, നല്ല അഭിസംബോധനകൾ, ഇതാണ് ഒരാളിൽ നിന്നും ഉണ്ടാകേണ്ടത്. മറ്റൊരു അഥവാ അദ്ദേഹം പറയുന്നു, വമിൻഹ മുറാഅത്തു ഹഖ് സാഹിബി വഅദമി സിദ്ഖിഹി ഇലൽ ഹദീസി ഇല്ലാ ഇദാ ഫഹിമ മിൻഹു മാ യുഷ്ഇറു റിദാഹു ബിദാലിക്. രണ്ടാളുകൾ സംസാരിക്കുന്ന സമയത്ത് മറ്റേയാളെ പരിഗണിക്കണം. അയാൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അയാളെ അതിനനുവദിക്കണം. അതിന് അയാൾ സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ, അയാളുടെ തൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യഹ്യ ബിൻ അമർ റഹിമഹുള്ള, അദ്ദേഹം അബ്ദുറഹ്മാൻ അൽഹിമ്യരി, അദ്ദേഹം സംസാരിക്കാതിരുന്ന സമയത്താണ് ഇദ്ദേഹം സംസാരിക്കാനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എനിക്ക് സംസാരിക്കാൻ അനുവാദം തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്, അപ്പോഴാണ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ രണ്ടാളുകൾ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ചാടിച്ചാടി കയറി സംസാരിക്കുക എന്നുള്ളത് ഒരു അതിൽപ്പെട്ടതല്ല. നമ്മൾ കാത്തു നിൽക്കുക, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാഹിബിന് അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകും, അപ്പൊ അയാളത് പറയാൻ അനുവദിക്കുക, എന്നിട്ട് അയാളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ സംസാരിക്കുക. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കുക എന്നുള്ളതെല്ലാം വലിയ അദബിൽപ്പെട്ടതാണ്. ഇവിടെ അദ്ദേഹം അത് വിശദീകരിക്കുന്നു. ഇങ്ങനെയുള്ള അദബുകൾ നമുക്ക് ഇവരുടെ സംസാര രീതിയിൽ നിന്നും കാണാൻ പറ്റും എന്ന് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ പറയുന്നു. അഞ്ചാമതായി അദ്ദേഹം കൊടുത്തൊരു ഫായിദ, أن الاستفتاء وأخذ العلم عن العالم كما يكون في حال جلوسه يكون أيضا في حال مشيه. ഒരു പണ്ഡിതൻ അദ്ദേഹം ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഫത്വ ചോദിക്കുന്നതും ഇൽമ് സ്വീകരിക്കുന്നതും പോലെ തന്നെ അദ്ദേഹത്തിന്റെ നടത്തത്തിലും നമുക്കത് അനുവദനീയമാണ്. നടക്കുന്ന സമയത്തും നമുക്കൊരു പണ്ഡിതനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, പഠിക്കുക, ഫത്വ ചോദിക്കുക, അത് അനുവദനീയമാണ്. അതൊരു അദബ് കേടല്ല, അത് ഒരു മര്യാദ കേടല്ല. കാരണം ലിഅന്ന ഹാദൈനി തബിഈനി സഅല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വഅജാബഹുമാ അലാ മാ സഅല വഹുവ യംശി. കാരണം ഇവർ രണ്ടുപേരും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം മറുപടി പറഞ്ഞതും അദ്ദേഹം ഇങ്ങനെ ഹറമിലേക്ക് നടന്നു കയറാൻ പോകുന്ന സമയത്താണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുത്തബിഉ സുന്നാ എന്നറിയപ്പെടുന്ന ആളാണ്, സുന്നത്തിനെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന ഒരാളാണ്. സഹീൽ ബുഖാരിയിൽ അദ്ദേഹം കിതാബുൽ ഇൽമിൽ അദ്ദേഹം ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്, ബാബുൽ ഫുത്തിയ വഹുവ വാഖിഫുൻ അലദ്ദാബത്തി വഗൈരിഹ. ഇങ്ങനെ വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് ഫത്വ കൊടുക്കാം എന്നൊരു അധ്യായം അദ്ദേഹം കൊടുത്തതായി കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു അധ്യായം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാബു സുആലി വൽ ഫുത്തിയ ഇൻദ റമ്യിൽ ജിമാർ. ജംറയിൽ, അതായത് ഹജ്ജിന്റെ സമയത്താണ്, ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് ഒരാൾക്ക് ഫത്വ ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് അദ്ദേഹം ആ ഒരു അധ്യായത്തിൽ കൊടുത്തത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്ത ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ തായ അദ്ദേഹം കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് ചില സഹാബത്ത് ചില മതവിധികൾ ചോദിച്ചിട്ടുണ്ട്, ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുവദനീയമാണ്, അതൊന്നും ഒരു മര്യാദകേടാണ് എന്ന് കരുതേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴൊക്കെ മര്യാദകേടായി കാണേണ്ട ചില കാര്യങ്ങൾ അത് കാണുകയില്ല, എന്നാൽ മര്യാദകേടായി കാണാത്ത ചില കാര്യങ്ങൾ അത് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇൽമുള്ള ആളുകളോട് അടുക്കാൻ മടിയായിരിക്കും, പണ്ഡിതന്മാരെ കാണാൻ മടിയാണ്, പണ്ഡിതന്മാരെ അടുത്തെത്തിയാൽ അവരുടെ അടുത്ത് പോയിരിക്കാൻ, അവരോട് ചോദിക്കാൻ ഇതൊക്കെ മടിയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ആവശ്യമില്ല, മറിച്ച് അവരുടെ അടുക്കലേക്ക് ചെല്ലുക, കാര്യങ്ങൾ ചോദിക്കുക, ഇതെല്ലാം അനുവദിക്കപ്പെട്ട മര്യാദകളിൽപ്പെട്ട കാര്യമാണ്. ആറാമതായി അദ്ദേഹം കൊടുത്തു, ഫി ജവാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ലിഹാദൈനി സാഇലൈനി ബയാനു ഖുതൂറത്തി ബിദ്അത്തിൽ ഖൗലി ബിനഫിൽ ഖദ്രി സാബിഖ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമിന്റെ ഉത്തരത്തിൽ, ഇവർ രണ്ടുപേരുടെയും ചോദ്യത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമിന്റെ ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബയാനു ഖുതൂറത്തി ബിദ്അത്തിൽ ഖൗലി ബിനഫിൽ ഖദ്രി സാബിഖ്, നേരത്തെ കൂട്ടി അള്ളാഹുവിന്റെ ഖദർ എല്ലാം നേരത്തെ കൂട്ടി ഉണ്ട് എന്നതിനെ നിഷേധിക്കുന്നത് കടുത്ത ബിദ്അത്താണ് എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജവാബിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം ആദ്യം തന്നെ അതിന്റെ ഈ ദലീൽ പറയുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞാൻ അവരുമായും ബന്ധമില്ല, അവർക്ക് ഞാനുമായും ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഗൌരവമുള്ള കാര്യമാണെന്നാണ്, ഒരാളെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ മതിയായ ഒരു കാരണമാണ് ഖദറിൽ വിശ്വാസമില്ലാതിരിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് രണ്ട് ദർജയുണ്ട്. ഈ ഖദരിയാക്കളായ ആളുകൾ രണ്ട് ദർജയിലുണ്ട് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖാല ഇബ്നു റജബ് ഫി ജാമിഇൽ ഉലൂമി വൽ ഹിക്കം. ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ അർബഊന നവവിയുടെ വിശദീകരണ ഗ്രന്ഥമായ ജാമിഇൽ ഉലൂമി വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. വൽ ഈമാനു ബിൽ ഖദരി അലാ ദർജതൈൻ. ഖദറിലുള്ള വിശ്വാസം അത് രണ്ട് തട്ടിൽ, രണ്ട് പദവിയിലാണ്. അതിലൊന്നാമത്തേത് ഇഹ്ദാഹുമ അൽ ഈമാനു ബി അന്ന അല്ലാഹു തആല സബഖ ഫി ഇൽമിഹി മാ യഅമലുഹുൽ ഇബാദു മിൻ ഖൈരിൻ വശർരിൻ വതാഅത്തിൻ ومعصيه قبل خلقهم وايجادهم الله سبحانه وتعالى അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മുഴുവനായി അല്ലാഹു സുബ്ഹാനഹു വതആല അറിയും. നന്മയാകട്ടെ തിന്മയാകട്ടെ പുണ്യമാകട്ടെ പാപമാകട്ടെ അവരെ സൃഷ്ടിക്കുന്നതിനും അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനെല്ലാം മുമ്പേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അതിനെക്കുറിച്ചിട്ട് വ്യക്തമായ അറിവുണ്ട്. ഒരു കുട്ടി ജനിച്ചു വീഴുന്നതിന് മുമ്പേ തന്നെ ഇവൻ നന്മയാണോ ചെയ്യുക തിന്മയാണോ ചെയ്യുക, ഇവൻ ഇത്ര വയസ്സിൽ ഇത്ര സമയത്ത് ഇവൻ എന്ത് നന്മ ചെയ്യും എന്ത് തിന്മ ചെയ്യും ഇവൻ എന്തൊക്കെ ചെയ്യും എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. വമൻ ഹുവ മിൻഹും മിൻ അഹ്ലിൽ ജന്ന വമിൻ അഹ്ലിൻ നാർ, ഇവരിൽ ആരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, നരകക്കാരിൽപ്പെട്ട ആളുകൾ ആരാണ്. വഅദ്ദ ലഹും സവാബ വൽ ഇഖാബ ജസാഅൻ ലിഅമാലിഹിം ഖബ്ല ഖൽഖിഹിം വതക്വീനിഹിം. ഇവരെ സൃഷ്ടിക്കുന്നത് മുമ്പേ തന്നെ ഈ പറയുന്ന ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഈ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നന്മയാണെങ്കിൽ അങ്ങനെ, തിന്മയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅന്നഹു കതബ ദാലിക ഇൻദഹു വഅഹ്സാ, അല്ലാഹു അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വഅന്ന അഅമാലൽ ഇബാദി തജ്രി അലാ മാ സബഖ ഫി ഇൽമിഹി വകിതാബി, അല്ലാഹുവിന്റെ ഇൽമിന്റെയും അല്ലാഹുവിന്റെ കിതാബത്തിന്റെയും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട അതിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പിന്നീട് അടിമകളുടെ അമലുകളെല്ലാം നടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണിത്? അല്ലാഹുവിന് ഇതെല്ലാം അറിയാം. ഒരു വ്യക്തി നാളെ എന്ത് ചെയ്യും, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ ആദ്യത തന്നെ വേണം. നാളെ ആയിട്ടത് കണ്ടിട്ടേ നമുക്കൊരു കാര്യം പറയാൻ പറ്റൂ, ഇയാളിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അടുത്ത മിനിറ്റിൽ എന്തുള്ളത് പോലും നമുക്ക് അത് അതിനെ നമുക്ക് ഗസ് ചെയ്യാൻ കഴിയില്ല, ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഈ കുട്ടി ജനിച്ചിട്ടില്ല, ചിലപ്പോൾ ഈ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം 50,000 വർഷം മുമ്പേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ വ്യക്തിയും എന്ത് അവൻ ചെയ്യും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് അവൻ സ്വർഗത്തിലേക്ക് പോകുമോ നരകത്തിലേക്ക് പോകുമോ, എന്തെല്ലാം അമലുകൾ ചെയ്തവൻ സ്വർഗത്തിലേക്ക് പോകും, എന്തെല്ലാം തിന്മകൾ ചെയ്തവൻ നരകത്തിലേക്ക് പോകും, അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഇൽമുണ്ട്. അപ്പൊ അള്ളാഹുവിന് ഈ ഇൽമുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഖദറിന്റെ ഒന്നാമത്തെ പടി. അദ്ദർജത്തു അൽ ഊല. രണ്ടാമത്തത് അദ്ദർജത്തു സാനിയ, രണ്ടാമത്തെ പദവി എന്ന് പറയുന്നത് അന്നല്ലാഹു തആല ഖലഖ അഫ്ആല ഇബാദിഹി കുല്ലഹാ. ഈ ഇവർക്കെല്ലാം ഇങ്ങനെല്ലാം അമലുകൾ ചെയ്യുമെന്ന് അള്ളാഹുവിന് അറിയും. എന്നിട്ടോ ഈ അടിമകളുടെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹു സൃഷ്ടിക്കുന്നതാണ്. അതാത് സമയത്ത് നമ്മുടെ ഈ സംസാരത്തിന് ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു സംസാരം പുറത്തേക്കുണ്ടായത്. നിങ്ങളുടെ ഇരുത്തം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹു അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഈ സമയത്ത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണത് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നത്. അല്ലാഹു നേരത്തെ ഇൽമുണ്ട് എന്നത് മാത്രമല്ല, ആ ഇൽമുള്ള കാര്യം അതാത് സമയത്ത് അത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മിനൽ കുഫ്രി വൽ ഈമാൻ, അത് കുഫ്റാകട്ടെ അതുപോലെ തന്നെ ഈമാനാകട്ടെ, വത്താഅത്തി വൽ ഇസ്യാൻ പുണ്യമാകട്ടെ പാപമാകട്ടെ, വശാഅഹ മിൻഹും അല്ലാഹു അവരിൽ നിന്നും അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലാഹു അതിന് അവൻ അനുവദിക്കും. തിന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു അത് അനുവദിക്കും. ഫഹാദിഹി ദറജ യസ്ബതുഹ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വയുംകിറുഹ അൽ ഖദരിയ, എന്നാൽ ഖദരിയാക്കൾ അത് നിഷേധിക്കും. അവർ പറയുന്നത് എന്താണ്, നമ്മളിപ്പോ ഇങ്ങനെ ചെയ്താൽ അത് ചെയ്തു, അല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്തത് കൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ദറജത്തുൽ ഊല അസ്ബതഹ കസീറും മിനൽ ഖദരിയ, ഒന്നാമത്തെ അള്ളാഹുവിന് ഇങ്ങനെ ഒരു ഇൽമുണ്ട് എന്നുള്ള കാര്യം ഖദരിയാക്കളിൽ ഒരുപാട് ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇൽമേ ഉള്ളൂ, അള്ളാഹു സൃഷ്ടിക്കുമ്പോഴല്ല ഇത് നടക്കുന്നത് എന്നൊരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഒന്നാമത്തെ കാര്യം അധികം ആളുകളും അള്ളാഹുവിന് ഇങ്ങനെ ഒരു ഇൽമുണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കും. എന്നാൽ വനഫഹ ഗുലാത്തുഹും, അവരിൽ അതിരുവിട്ട ആളുകൾ അഥവാ കുഫാറുകൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ അതിരുവിട്ട ആളുകൾ അതും നിഷേധിക്കും, അള്ളാഹുവിന് അങ്ങനെ ഒരു ഇൽമുമില്ല എന്നാണ് അക്കൂട്ടർ പറയുന്നത്. അവരിൽപ്പെട്ട ആളാണ് മഅബദുൽ ജുഹ്നി, ഈ ബസ്റയിൽ ആദ്യമായി ഖദറിന്റെ ഫിത്ന ആരംഭിച്ച മഅബദുൽ ജുഹ്നി. അല്ലദി സുഹൈൽ ഇബ്നു ഉമർ എന്ന മഖാലതി, അയാളുടെ കാര്യത്തെ കുറിച്ചിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ചോദിക്കപ്പെട്ടത്. വ കഅംറു ബിനു ഉബൈദ് വഗൈരിഹി, അതുപോലെ അന്നത്തെ ഖദരിയാക്കളുടെ നേതാക്കളായ ആളുകൾ. അപ്പൊ ഇവർ ഇങ്ങനെ രൂപത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ രണ്ട് വിഭാഗക്കാരാണ്. ഒരു വിഭാഗം അവരാണ് ഗുലാത്തുകൾ, അവർക്ക് അള്ളാഹുവിന് ഇങ്ങനെ ഒരു ഇൽമുമില്ല, അള്ളാഹു ഇങ്ങനെ സൃഷ്ടിക്കുകയുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അതിൽ കുറച്ച് കട്ടി കുറഞ്ഞ ആളുകൾ അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന് ഇൽമുണ്ട്, പക്ഷെ അള്ളാഹു സൃഷ്ടിക്കുന്നതിനനുസരിച്ചിട്ടല്ല ഓരോ പ്രവർത്തനവും ഉണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട ഇമാമുമാർ പല അയിമത്തുകളും പറഞ്ഞിട്ടുള്ളത്, നാദിറു അൽ ഖദരിയ ബിൽ ഇൽം, നിങ്ങൾ ഖദരിയാക്കളോട് അള്ളാഹുവിന്റെ ഇൽമിനെ തൊട്ട് നിങ്ങൾ അവരോട് സംവദിച്ചു നോക്കുക. ഫൈൻ അഖറു ബിഹി ഖുസിമു, അള്ളാഹു അങ്ങനെ ഒരു ഇൽമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഖുസിമു, അവർ പരാജയപ്പെടും. വൈൻ ജഹദുഹു ഫഖദ് കഫറു, അള്ളാഹു അങ്ങനെ നേരത്തെ കാര്യങ്ങളൊന്നും അറിയുകയില്ല എന്നവർ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർ കാഫിറുകളായി മാറുകയും ചെയ്യും. അള്ളാഹുവിന്റെ നേരത്തെ ഇൽമുണ്ട് എന്ന് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഖദറിന്റെ വിശ്വാസം ഏകദേശം പൊളിഞ്ഞു. ആ ഇൽമുള്ള കാര്യം അള്ളാഹു അത് രേഖപ്പെടുത്തും. അള്ളാഹു ആരാണ് ഷഖിയാകുന്നത്, ദൗർഭാഗ്യവാനാകുന്നത്, ആരാണ് സഈദാകുന്നത്, സൗഭാഗ്യവാനാകുന്നത് എന്നെല്ലാം അള്ളാഹു നേരത്തെ അറിയുമോ എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയുമെന്ന് പറയേണ്ടി വരും. അറിയുമെന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു. ഇനി അത് അള്ളാഹു അങ്ങനെ അറിയുകയില്ല എന്നാണ് വാദിക്കുന്നതെങ്കിൽ അവർ കാഫിറുകളാവുകയും ചെയ്യും. കാരണം അവർ ഖുർആനിനെയാണ് നിഷേധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയാത്തുകളെയാണ് നിഷേധിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ എവിടെയോ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ഇതെല്ലാം നേരത്തെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനമാകും എന്നാണ്. അപ്പൊ ഇന്ന് ഖദരിയാക്കളായിട്ട് അങ്ങനെയുള്ള വിഭാഗങ്ങളായിട്ട് അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടാകുകയില്ല, പക്ഷെ വ്യത്യസ്ത ചിന്തകൾ അങ്ങനെയുള്ള ആളുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ യുക്തിവാദത്തിലേക്കും മറ്റും പല ആളുകളും ഇങ്ങനെ പോകുന്നത് ഈ രൂപത്തിൽ ഖദറിനെ നിഷേധിച്ചുകൊണ്ടാണ്. ഖദറിന്റെ യഥാർത്ഥ രൂപത്തിൽ മർത്തവകൾ മനസ്സിലാക്കിയാൽ അത് വലിയ റാഹത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ്, മനസ്സിന് വലിയ സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരുന്ന സമയത്ത് ഇത് അള്ളാഹു കണക്കാക്കിയതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മുഅ്മിന് കിട്ടുന്ന റാഹത്ത് ഇതിനെ നിഷേധിക്കുന്ന ഒരുവൻ എങ്ങനെ കിട്ടാനാണ്? അവൻ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രയാസം നമുക്ക് വന്നാലും, എത്ര വലിയ നഷ്ടം വന്നാലും, എന്തു വലിയ അപകടം വന്നാലും, ഖദറുല്ലാഹു വമാഷാഫാൽ, അള്ളാഹുവിന്റെ കണക്കാക്കിയതാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറഞ്ഞാൽ കിട്ടുന്ന സമാധാനം അത് ആർക്കാണ് കിട്ടുക? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പണിയെടുത്താലും ഇതിങ്ങനെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൽ തൃപ്തിപ്പെടാൻ ഒരു മുഅ്മിനെ സാധിക്കും. ഖദർ എന്ന് പറയുന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ഖൈറുള്ള കാര്യമാണ്, അവന്റെ ഹൃദയത്തിൽ വലിയ സമാധാനം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ അത് തിരിയുകയില്ല. അവരങ്ങനെ അവരുടെ കുഫർ കാരണം, അവരെ അള്ളാഹുവിനോടുള്ള ധിക്കാരം കാരണം ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയില്ല. അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം വിനയവും താഴ്മയും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ധിക്കാര സ്വഭാവം കാണിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എല്ലാം വൈരുദ്ധ്യമായി തോന്നും. അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിൽപ്പെട്ടതാണ്. എത്ര വിവരിച്ചു കൊടുത്താലും വിശദീകരിച്ചു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവർക്കുണ്ടാകും. ഏഴാമത്തെ കാര്യം അസ്സാബിയ, ഏഴാമത്തെ ഫായിദയാണ്, അതായത് ഈ ഖിസ്സയിൽ തന്നെ ഉള്ള ഫായിദയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഹദീസിലേക്ക് കടന്നിട്ടില്ല. അന്നലി ഷൈത്താനി ഫി ഇദ്ലാലിൻ നാസി വഇഗ്വാഇഹിം ഫരീഖൈൻ, പിശാചിന് ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന കാര്യത്തിൽ രണ്ട് രീതിയുണ്ട്. രണ്ട് രീതിയിലാണ് ആളുകളെ പിശാചി വഴിപഴപ്പിക്കുക. കാരണം ആളുകളും രണ്ട് രീതിയിലുണ്ട്. എങ്ങനെയാണത്? ഫമൻ കാന മിൻഹും ഇൻദഹു തഖ്സീറുൻ വഇറാദുൻ അനി ത്വാഅ ഹസ്സന ലഹു അശ്ഹവാൻ, ആരുടെ അടുക്കലാണ് പുണ്യങ്ങൾ ചെയ്യാനൊക്കെ ഇബാദത്തുകളിലെ കാലസ്ഥതയും മടിയും അതിൽ നിന്നൊക്കെ അകന്നൊക്കെ നിൽക്കുന്ന ആളുകളെ പിശാചി വഴിപഴപ്പിക്കുന്നത് ഹസ്സന ലഹു അശ്ഹവാത്, അവന് ദേഹേച്ഛകളെ നന്നാക്കി കാണിച്ചു കൊടുക്കും. ഇബാദത്തൊക്കെ എടുക്കാൻ മടിയാണ്, മര്യാദയ്ക്ക് നിസ്കരിക്കുകയില്ല, നിസ്കരിച്ചാൽ തന്നെ അലസത, നോമ്പെടുക്കുകയില്ല അതിൽ അലസത, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇബാദത്തുകളിൽ പൊതുവെ മടിയും അങ്ങനെയൊക്കെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ, ഭക്ഷണവും ഉറക്കവും വർത്താനവും ഇതൊക്കെ മാത്രമേ താല്പര്യമുള്ളൂ, ഇബാദത്തുകളെ കുറിച്ചിട്ട് ആലോചിക്കാൻ അതൊക്കെ മടിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ പിശാചി പഴപ്പിക്കുന്നത് എങ്ങനെയാണ്? പിശാചി ഷഹവത്തുകൾ കൂടുതൽ കാണിച്ചു കൊടുക്കും, ദേഹേച്ഛകൾ അവന്റെ ദേഹം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവനെ വഴിപഴപ്പിക്കും. അത് പലതരത്തിലുള്ള ഹറാമായ കാര്യങ്ങളെല്ലാം അവന്റെ മുന്നിൽ വരും. സമ്പത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാനുള്ള മാർഗത്തിലേക്ക് അവനെ ക്ഷണിച്ചുകൊണ്ട് പലിശയുടെ മാർഗങ്ങളിലേക്ക്, ലൈംഗികത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കാഴ്ചകളും ചിന്തകളും ഇട്ടുകൊടുത്തുകൊണ്ട് ആ രൂപത്തിൽ ഓരോരുത്തർക്കും എങ്ങനെയാണോ അവനെ പേഴ്പ്പിക്കാൻ പറ്റുമോ അങ്ങനെ പേഴ്പ്പിക്കും. കാരണം ഇവർക്ക് താഴത്തിൽ പുണ്യത്തിൽ നിന്നെല്ലാം അല്പം പിന്തി നിൽക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ വഹുഫത്തിൽ നാറു ബിശ്ശഹവാത്, സ്വർഗം നമുക്ക് ഒരുപാട് വെറുപ്പുണ്ടാക്കുന്ന പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം മുറിച്ചു കടന്നാലേ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ, പകല് തന്നെ കൃത്യമായി ജമാഅത്തിന് നേരത്തെ വരണമെങ്കിൽ, അങ്ങനെ ഓരോ ഇബാദത്തുകൾ എടുക്കണമെങ്കിലും അല്പം പ്രയാസങ്ങളുണ്ട്. പതക്കെ മുറിച്ചു കടന്നാലാണ് സ്വർഗത്തിന്റെ വഴി എളുപ്പമാകുകയുള്ളൂ. എന്നാൽ വഹഫത്തിൻ നാറു ബിശ്ശഹവാത്, നരകം അത് പൊതിയപ്പെട്ടിരിക്കുന്നത് ഷഹവത്തുകൾ കൊണ്ടാണ്, ദേഹേച്ഛകൾ കൊണ്ടാണ്. ഓരോ ദേഹേച്ഛകൾ അത് ഒന്നൊന്നായി നമ്മൾ അത് അഴിക്കുന്ന സമയത്ത് നമ്മൾ നരകത്തിലേക്ക് അടുക്കുന്ന വഴിയിലേക്കായിരിക്കും ഉണ്ടാകുക. അപ്പൊ അത്തരക്കാരായ ആളുകളെ പിശാചി പഴപ്പിക്കുക ഈ മറദു ഷഹവ, ഷഹവത്ത് എന്ന രോഗം കൊണ്ടാണ്, ദേഹേച്ഛ എന്നുള്ള രോഗം കൊണ്ടാണ് പിശാചി പഴപ്പിക്കുക. എന്നാൽ ചില ആളുകൾ ഉണ്ടാകും, അവരിങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിനും നിൽക്കുകയില്ല, നല്ല ഇബാദത്തിലൊക്കെ മുഴുകുന്ന ആളുകളായിരിക്കും, നല്ല ഇബാദത്തുകൾ, ഇബാദത്തിലൊന്നും കുറവ് വരുത്തുകയില്ല, ചിലപ്പോൾ പറഞ്ഞതിലും അധികം ചെയ്യും. ആ രൂപത്തിലൊക്കെ ഇബാദത്തിൽ ഒരു അലസതയോ ഒരു കുറവോ ഇല്ലാത്ത ആളുകൾ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതാൻ സാധിക്കുകയില്ല. അവരെ പിശാജ് പേഴ്പ്പിക്കുന്നത് വേറെ രീതിയാണ്. അതാണ് അടുത്ത പറയുന്നത്, അമ്മ മൻ കാന മിൻ അഹ്ലി ത്വാഅത്തി വൽ ഇബാദ അതാഹു ശൈത്താനു അൻ തരീഖിൽ ഗുലൂബി ഫീഹാ വ ഇൽഖാഇ ശുബ്ഹാതി അലൈഹി. അവന് അതിരുകവയലുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കൊടുക്കും. ചില ആളുകൾ കാണുന്നില്ല, അവർ തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അതിൽ അതിരുകവനാണ് ഖവാരിജുകൾ ഉണ്ടാകുന്നത്. അവസാനം മുവഹ്ഹിദുകളെ തന്നെ കാഫിറുകളാക്കും. വേറെ ചില ആളുകൾ ഈ രൂപത്തിൽ മൻഹജ് മൻഹജ് എന്ന് പറഞ്ഞ് പഴച്ചിട്ട് അതിൽ അതിരുകവിഞ്ഞിട്ട് സഹാബത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചതിൽ നിൽക്കാതെ ആ മൻഹജിലുള്ള ആളുകളെ തന്നെ ബിദഅത്തുകാരാക്കുന്ന പഴച്ചവരായി കാണുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇത് ഗുലുവാണ്. ഈ രൂപത്തിൽ പിശാജ് വേഴ്പ്പിക്കും. ചില ആളുകൾ വിചാരിക്കും നമ്മൾ നല്ല ഇബാദത്തുകളും മറ്റുമൊക്കെ എടുത്തതിനെ പിന്നെ പിശാജിന് വേറെ വഴിയില്ല എന്നാണ്. ഇബാദത്തുകളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ പിശാജ് വേഴ്പ്പിക്കുന്ന വേറൊരു വഴിയാണ് അതിരി കവിയും. ആ അതിരി കവിച്ചലില്ലാതെ മധ്യമമായ നിലപാടിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ് രക്ഷയുള്ളൂ. പിശാജ് ആ രൂപത്തിൽ ശുഭഹത്തുകൾ കൊണ്ടുവരും. ഖുർആനിലുള്ള പല ആയത്തുകളും അത് ഇന്ന വ്യാഖ്യാനമായി തോന്നും, ഹദീസുകൾ അത് ഇന്ന രൂപത്തിലായി തോന്നും. അങ്ങനെ ശുഭഹത്തുകൾ കൊണ്ടാണ് അവൻ പേഴ്പ്പിക്കുന്നത്. അത് ആശയക്കുഴപ്പങ്ങൾ കൊണ്ട്. എന്നാൽ ഒന്നാമത്തെ ആളുകൾ ഇതിലൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, കാരണം അവർക്ക് ഇബാദത്തുകൾക്ക് തന്നെ താല്പര്യമില്ല. അപ്പൊ അവരങ്ങനെ പേഴ്പ്പിക്കും പിശാജ്. ഇവർ ഇതിനൊക്കെ താല്പര്യമുള്ള ആളാണ്. ചിലപ്പോൾ ഖുർആനോട് താല്പര്യമുണ്ട്, ഹദീസിനോട് താല്പര്യമുണ്ട്, ഇബാദത്തുകളോട് താല്പര്യമുണ്ട്. അല്ല, ഇത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ പല ആളുകളും വഴിവെച്ചു. ചില ആളുകൾ പറയും അവരൊക്കെ എങ്ങനെയാണ് നമ്മൾ ബിദഅത്തുകാരാണെന്നൊക്കെ പറയാം. അവർ നല്ല നിസ്കാരക്കാരാണ്, രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ച് നിസ്കാരത്തായമ്പൊക്കെയുണ്ട്. ഇവരെങ്ങനെയാണ് നമ്മൾ ബിദഅത്തുകാരാണെന്നൊക്കെ പറയുക. അവർക്ക് വലിയ ആശയക്കുഴപ്പമാണ് അവിടെ ഇബാദത്തുകളിൽ. ഇവിടെ ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഅബദൻ ജുഹ്നി, അവരെ കുറിച്ചിട്ട് എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്? ഇന്നഹു ലഹറ നാ ഖിബലനാ നാസ്, ഞങ്ങളുടെ അടുക്കൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യഖ്റഊന ഖുർആൻ, ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുന്ന ആളുകളാണ്. വയതഖഫറൂന ഇൽം, ഇൽമിനു വേണ്ടി മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ. നമ്മൾ പറഞ്ഞു തഖഫറ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ. പണ്ടത്തെ ഇൽമു തേടൽ അങ്ങനെയാണ്. ഇൽമൊക്കെ തേടുന്ന ആളുകളാണ് ഈ ഖദരിയാക്കളായ ആളുകൾ. അങ്ങനെ അവരുടെ ഇബാദത്തിനെ കുറിച്ച് ധാരാളം പറഞ്ഞു കൊടുത്തു. ഇബാദത്തുകളിൽ മുഴുകിയാൽ അപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാൻ പാടില്ല. ചില സൂഫികൾ അവരൊക്കെ രാത്രി മുഴുവൻ ചിലപ്പോൾ ദിക്കറുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഇന്ന് വരെ ജീവിതത്തിൽ അത്ര ദിക്കർ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെല്ലിച്ചിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ചൊല്ലാൻ അവർ തയ്യാറാണ്. കാരണം അവരുടെ തൊരീക്കത്തിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇത്ര ലക്ഷം ഇന്ന് ദിക്കർ ചൊല്ലണം. അതിലൊരു മടി ഉണ്ടാവുകയില്ല, അതിൽ ചൊല്ലും. അതിൽ അതിൽ കവിഞ്ഞ് അങ്ങനെ ചൊല്ലും. അങ്ങനെ ഇബാദത്തിൽ മുഴുകും. അവരേത് ഗുഹയിൽ പോയി ഏത് രാത്രി പോയി അതിന് തയ്യാറായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവർ തയ്യാറായിരിക്കും. അപ്പൊ ആ രൂപത്തിലുള്ള പിശാജിന്റെ പേഴ്പ്പിക്കൽ അങ്ങനെയും സംഭവിക്കും. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇന്ന ആളുകളൊക്കെ ബിദഅത്തുകാരാണ്, ഇന്ന പണ്ഡിതന്മാരും ഈ രൂപത്തിലുള്ള ആളുകളൊക്കെ അവർ ബിദഅത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം തോന്നും. പക്ഷേ അവരൊക്കെ നല്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ കാണുന്നുണ്ടല്ലോ, അവർ ഒരുപാട് ആരാധനകളൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ആളുകൾക്ക് തോന്നുന്നത്. പിശാജ് വെറുതെ വിടുകയില്ല. പിശാജിന് ഇബാദത്തുകൾ ഇല്ലാത്ത ആളുകളെ പേഴ്പ്പിക്കാൻ അവനൊരു പദ്ധതിയാണ്. ഇബാദത്തുകളിലും പുണ്യത്തിലും ഒക്കെ ഉള്ള ആളുകളെ പേഴ്പ്പിക്കാൻ പിശാജിന് വേറൊരു പദ്ധതിയുമുണ്ട്. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇത് വേറെ ആരെങ്കിലും കുറിച്ച് പറയുന്നതല്ല, നമ്മൾ ഇത് രൂപത്തിൽ ഈ രണ്ട് രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ശഹവത്തിൽ പിശാജ് ശഹവത്തുകൾ ഇട്ടു തന്നുകൊണ്ട് നമ്മളെ പേഴ്പ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൽമ് അന്വേഷിക്കുന്ന സമയത്ത്, ഇൽമ് പഠിക്കുന്ന സമയത്ത് ഇതിലെല്ലാം അതിരു കവിച്ചലില്ലാതെ അതിൽ കൃത്യമായ മധ്യമമായ നിലപാട് സ്വീകരിക്കാൻ അത് നമ്മൾ ശ്രമിക്കണം. അതിനെങ്ങനെയാണ് വഴി? അതിന് കൃത്യമായ ഉലമാക്കളിൽ നിന്നുള്ള അതിൽ നിന്നുകൊണ്ട് അവരുടെ ഇൽമ് സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതല്ലെങ്കിൽ പിശാജ് ഏത് രീതിയിലാണ് നമ്മളെ വഴിവെപ്പിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പിശാജിന് ഈ രണ്ട് രൂപത്തിലും പദ്ധതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ മഅബദുൽ ജുഹ്നി, ഇയാൾ ഈ പറയുന്ന രണ്ടാമത്തെ രീതിയിൽപ്പെട്ടതാണ്. അയാൾക്ക് ഇബാദത്തിൽ കുറവില്ല, ഇൽമ് സ്വീകരിക്കുന്നതിൽ കുറവില്ല, പക്ഷേ ശുബ്ഹത്തുകളിൽ പെട്ടു, അങ്ങനെ ബിദഅത്തുകാരനായി മാറി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അദ്ദേഹം ഏഴാമത്തെ ഫായിദയായി കൊടുത്തിട്ടുള്ളത്. അസ്സാമിന, എട്ടാമതായി അദ്ദേഹം കൊടുത്തു, ജംഉൽ മുഫ്തി ബൈന ദിക്രിൽ ഹുക്മി വദലീലി. ഒരു മുഫ്തിയായ മതവിധി നൽകുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഈ വിഷയത്തിന്റെ നിലപാട് എന്താണ്, ഇതിന്റെ ഹുക്കും എന്താണ്, ഇത് ഇതിന്റെ വിധി എന്താണ്, അതും അതിന്റെ തെളിവ് എന്താണ്, ഇത് രണ്ടും കൊടുക്കുക എന്നുള്ളത് ഒരു മുഫ്തി ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് കണ്ടു, ഫഇൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ദക്കറ റയഹു ഫിഹാ ഉലൈ വബറാഅതുഹു മിൻഹും. അദ്ദേഹം ഈ പറയുന്ന ഖദരിയാക്കളുമായി എന്റെ നിലപാട് എന്താണെന്ന് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചു. ഇവരുമായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ല, അവർക്ക് എന്നെയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. സുമ്മ സാഖ മുസ്തദില്ലൻ അലാ ദാലിക ഹദീസ ജിബ്രീൽ അൽ മുസ്തമില അലാ അന്ന മിൻ ഉസൂലിൽ ഈമാനി അൽ ഈമാൻ ബിൽ ഖദർ. പിന്നീടാണ് അദ്ദേഹം ഈ ഹദീസ് ജിബ്രീൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. അതിലാണ് ഇതിനുള്ള തെളിവുണ്ട്. അഥവാ ഖദറുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ്. അതിൽ പെച്ചാൽ പിന്നീട് അവൻ നിലനിൽപ്പില്ല, അവന്റെ ദീനും യാതൊരു നിലനിൽപ്പില്ല, അവന്റെ വിശ്വാസത്തിന് നിലനിൽപ്പില്ല, അവന്റെ വിശ്വാസം പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തെളിവ് അദ്ദേഹം അവസാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ രണ്ടും അത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു മുഫ്തിയുടെ ഒരു അഥവായി അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത്താസിയ, ഒൻപതാമതായി അദ്ദേഹം പറയുന്ന ഒരു ഫായിദ, അത് ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ അദ്ദേഹം ഹദീസ് കൊണ്ടുവരുന്നതിന്റെ ആ ഒരു പ്രത്യേകത വിശദീകരിക്കുകയാണ്. മിൻ ത്വരീഖത്തിൽ ഇമാം മുസ്ലിം അൽ മുഹാഫളത്തു അലൽ അൽഫാളി ഫിൽ അസാനീദി വൽ മുതൂൻ. ഇമാം മുസ്ലിം റഹിമഹുള്ള നമ്മൾ കണ്ടു ഇവിടെ ഇത് വിശദീകരിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായി അതിന്റെ അൽഫാളുകളും അതിന്റെ വ്യത്യസ്ത രൂപത്തിൽ വന്ന റിവായത്തുകളും അതുപോലെ ആ ഒരു കഥയുമെല്ലാം അതുപോലെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പൂർത്തിയായി അദ്ദേഹം കൊണ്ടുവന്നു, അതിനൊന്നും ചുരുക്കിയിട്ടില്ല. അല്ലെങ്കിൽ റിവായത്തും ബിൽ മഅന, ചില ആളുകൾ ചെയ്യുന്നത് പോലെ ചില മുഹദ്ദിസുകൾ ചെയ്യുന്ന രീതിയാണ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ അർത്ഥം കൊണ്ടുവന്നവർ അങ്ങനെയുള്ള ലഫ്ളുകൾ കൊണ്ടുവരും. ഇദ്ദേഹം അതുപോലെ താബിഈങ്ങളിൽ പറഞ്ഞ ആ വാക്കുകളെല്ലാം അതുപോലെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായത്. ഇത് നമുക്ക് ഇമാം മുസ്ലിമിന്റെ ഒരു പ്രത്യേകതയായി ഇവിടെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽബാദ് ഹഫിളഹുള്ള അദ്ദേഹം ഇതോടുകൂടി അദ്ദേഹം ഈ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഖിസ്സയിൽ നിന്നുള്ള ഫവായിദുകൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഒൻപതോളം ഫവായിദുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം ഹദീസിന്റെ ആ ഭാഗം കൊടുക്കുന്നു. ഖൗലുഹു ബൈനമ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇസ് തറ അലൈന റജുലുൻ ഷദീദു ബയാദി സിയാബ് ഷദീദു സവാദി ശഅർ ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫുഹു മിന്ന അഹദുൻ ഹത്ത ജലസ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ ووضع كفيه على فخذيه എന്നുള്ള ഭാഗം കൊടുത്തുകൊണ്ട് പിന്നീട് അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും ഇഹ്സാനിനെ കുറിച്ചും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ചും എല്ലാം ചോദിക്കുകയാണ്. ഈ പറയുന്ന ആ തുടക്കത്തിലെ ഭാഗത്തിൽ നിന്നുള്ള ചില ഫവായിദുകളാണ് അദ്ദേഹം ആദ്യമായി പറയുന്നത്. ഈ ഹദീസ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ബൈനമ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു ദിവസം. ഇത്തര അലൈന റജുലുൻ, നമ്മുടെ അടുക്കലേക്ക് ഒരു വ്യക്തി അവിടെ കടന്നു വരികയുണ്ടായി. ആ വ്യക്തിയുടെ രൂപം പറഞ്ഞു, ഷദീദു ബയാദി സിയാബ്, നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഷദീദു സവാദി ശഅർ, മുടി നല്ല കറുത്തിരിക്കുകയാണ്. ഇത് കാണാം. ലാ യുറാ അലൈഹി അസറു സഫർ, അദ്ദേഹത്തിൽ യാത്രയുടെ ഒരു അടയാളങ്ങളും കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്ന അഹദ്, എന്നാൽ നമ്മളിൽ ഒരാൾക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. നമ്മൾ പറഞ്ഞു അല്ലേ, ആളുകൾക്കൊരു അജീബായി ഒരു അത്ഭുതമായി തോന്നുന്നതിനു വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം ആളുകൾ തുടക്കം മുതൽ അവസാനം വരെ അവർ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇൽമാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന് അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം സ്വീകരിച്ച ഒരുപാട് രീതികളാണ്. ഒന്ന്, ആ വസ്ത്രം നല്ല വെളുത്ത വസ്ത്രം കൊണ്ടാണ് ധരിച്ചു വന്നിട്ടുള്ളത്. അതിലൊരു പൊടിയും പുരണ്ടിട്ടില്ല. പൊതുവെ മദീനക്കാരനായ ഒരാൾ കയറി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. കാരണം ഒരു പൊടിയുമില്ലാതെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരിക എന്നുള്ളത് അത് ആ കാലഘട്ടത്തിൽ ഒരു അസംഭവീയമായ കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തെ നാട്ടിൽ ഒരാൾക്കും അറിയുകയുമില്ല. ആ രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത്. മുടിയാകട്ടെ നല്ല കറുകറുത്തിരിക്കുന്നു, അതിലൊരു പൊടിയും പുരണ്ടിട്ടില്ല, ഒരു ജടയും കുത്തിയിട്ടില്ല. പൊതുവെ യാത്ര കഴിഞ്ഞു വന്നാൽ അതുണ്ടാകാറുണ്ട്. ഒരു നല്ല യുവാവിനെ പോലെയാണ് വന്നിട്ടുള്ളത്, ആളുകളുടെ എല്ലാം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നു. അടുക്കലേക്ക് വന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് ആ മജ്ലിസിന്റെ അവസാന ഭാഗത്ത് നിന്നും ആളുകൾ എങ്ങനെ ചാടിക്കടന്നുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് വരികയാണുള്ളത്. സാധാരണ സഹാബത്ത് അങ്ങനെ ചെയ്യുകയില്ല. ഒരു അറാബിയായ ഇൽമിൽ നിന്നെല്ലാം അകന്നു കഴിയുന്ന പൊതുവെയുള്ള അറാബികളായ ആളുകളാണ്, ഗ്രാമീണരാണ് അത്തരത്തിലുള്ള സ്വഭാവമൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പൊ അത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് മുട്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിലേക്ക് ചേർത്തി വെക്കുകയാണ്. ഇതെല്ലാം ആളുകൾക്കൊരു അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതെന്താണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ചില ഫായിദകൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫ്ളഹുള്ള കൊടുത്തിരിക്കുകയാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്ന ഒരു ഹദീസിന്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് വേണ്ടി അവരെന്തെങ്കിലും ചോദിക്കുന്നതിന് പഠിപ്പിക്കുന്നതിനു വേണ്ടി അങ്ങനെ ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്, സഹാബത്ത് ആരാണ് എന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു അപരിചിതന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം എല്ലാവരും കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സഹാബത്ത് പറയുന്നു, ഇത് അബൂദർ അൽ ഗഫാരിയും അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവർ പറഞ്ഞു, ഫതലബ്ന ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നജ്അല ലഹു മജ്ലിസൻ യഅരിഫുൽ ഗരീബ് ഇദാ അതാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മജ്ലിസ് ഉണ്ടാക്കി കൊടുക്കണം. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നബി ആരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തിൽ. കാല, അങ്ങനെ അവർ അദ്ദേഹം പറഞ്ഞു, ഫബനൈന ലഹു ദുക്കാനം മിൻ തീൻ, ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു ഇരിപ്പിടം നമ്മൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തു. ഫജലസ അലൈഹി വകുന്ന നജ്ലിസു ബിജംബതൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിലാണ് ഇരിക്കാറുണ്ടായിരുന്നത്, നമ്മൾ അതിന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കും. ഇത് വിശദീകരിച്ച് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫ്ളല്ലാഹ് അദ്ദേഹം പറയും, വ ഫീ ഹാദ ദലീലുൻ അലാ അന്നഹു യംബഗി ലിൽ മുഅല്ലിമി അൻ യകൂന അലാ മകാനിൻ മുർതഫിഇൻ ലികൈ യുഅറഫു വലിയറാഹുൽ ഹാദിറൂന ജമീഅ. ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ലാസിയമ ഇദ കാന ജംഉ കതീറ, പ്രത്യേകിച്ച് ഒരുപാട് ആളുകളുള്ള വലിയൊരു മജ്ലിസിലാണെങ്കിൽ, ഫയതമക്കനുൽ ജമീഉ മിനൽ ഇസ്തിഫാദത്തി മിൻ, എല്ലാ ആളുകൾക്കും അതിൽ നിന്നും ഇസ്തിഫാദത്ത് കിട്ടും. കാരണം ആ പറയുന്ന ആളുകളുടെ ഭാവവും അവരെ കാണുക എന്നുള്ളത് കൂടുതൽ ഇൽമ് മനസ്സിലാക്കാനും ഒരു തസീർ ഉണ്ടാകാനും അതിൽ നിന്നുള്ളൊരു ആളുകൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ഗുണപാഠം ഒക്കെ ഉൾക്കൊള്ളാനും ഒക്കെ വലിയ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഫായിദ അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി അദ്ദേഹം കൊടുത്തത്, മലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് കൊടുത്തൊരു കുദ്രത്തിൽപ്പെട്ടതാണ്, അവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മനുഷ്യന്റെ രൂപത്തിലേക്ക് വരാൻ സാധിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ കണ്ടു, ജിബ്രീൽ അലൈഹിസലാം ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസലാം അതല്ലാത്ത സന്ദർഭങ്ങളിലും മനുഷ്യന്റെ രൂപത്തിൽ വരാറുണ്ട്. അപ്പൊ ഈ ഹദീസിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ സൃഷ്ടിച്ചത് അതിന് ചിറകുകളോടുകൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫാത്തിറിൽ പറഞ്ഞതുപോലെ, അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച റബ്ബിനാകുന്നു സ്തുതി. ജാഇലിൽ മലായികത്തി റുസുല, മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ദൂതന്മാരായി നിശ്ചയിച്ചു. ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാഅ, അവർക്ക് ഈ രണ്ട് ഈ രണ്ട് അല്ലെങ്കിൽ മുമ്മൂന്ന് നാല് നാലായിട്ടുള്ള ചിറകുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന അവന്റെ പടപ്പുകൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, റഅ ജിബ്രീല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ജിബ്രീല വലഹു 600 ജനാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളോടുകൂടി നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ്. 600 ചിറകളോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് കണ്ടിട്ടുണ്ട്. ആ ജിബ്രീലിന്റെ രൂപം കണ്ട സമയത്ത് ചക്രവാളം മുഴുവനും മറയുന്ന രൂപത്തിലായിരുന്നു രൂപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ മലക്കുകൾക്ക് അല്ലാഹുവിന്റെ കുദ്രത്തിനാൽ മനുഷ്യന്മാരുടെ രൂപത്തിലും വരാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ജീവികളാണ് ജിന്നുകൾ. ജിന്നുകളും ഇതുപോലെ മനുഷ്യന്റെ രൂപത്തിൽ വരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, അങ്ങനെ ഒരു ഫക്കീറിന്റെ ഒരു ദരിദ്രന്റെ രൂപത്തിൽ വന്ന് അങ്ങനെ ഭക്ഷണം ചോദിക്കുകയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോ തവണ കൊടുക്കുകയും പറഞ്ഞയക്കുകയും എല്ലാം ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരുടെ രൂപത്തിൽ വരുന്ന ജിന്നിനും മനുഷ്യരുടെ രൂപത്തിൽ വരാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജിന്നുകൾക്ക് അത് മനുഷ്യന്റെ രൂപത്തിൽ വരുന്നത് പോലെ തന്നെ പാമ്പിന്റെ രൂപത്തിലും പാമ്പുകളുടെ രൂപത്തിലും വരാം എന്നുള്ളത് സഹീഹ് മുസ്ലിമിലെല്ലാം ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കും. അതാണ് ഇദ്ദേഹം മറ്റൊരു ഫായിദയായി കൊടുത്തിട്ടുള്ളത്, മലക്കുകൾക്ക് ഇങ്ങനെ മനുഷ്യന്റെ രൂപത്തിൽ വരാൻ സാധിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൊടുത്ത മറ്റൊരു ഫായിദ കാണാൻ സാധിക്കും, ലൈസ ഫി മജീ ജിബ്രീൽ അലാ ഹൈഅത്തിൽ ബഷർ, ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ ഈ വരുന്നതിന് അതിന് ليس فيه مجيء جبريل على هيئة البشر دليل لما حدث في هذا الزمان من التمثيل الذي هو نوع من الكذب. കളവിന്റെ ഇനത്തിൽപ്പെട്ട നാടകങ്ങളും അതുപോലെ ഡ്രാമകളും ഈ രൂപത്തിലുള്ള ഇതിനൊന്നും ഇതൊരു തെളിവല്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇതിനൊക്കെ തെളിവുടിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ സിനിമയും സീരിയലും ഒക്കെ ഉണ്ടാക്കുന്ന പല ആളുകളും ഇതൊക്കെയാണ് തെളിവുടിക്കുന്നത്. എവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വേറൊരു കോലത്തിലല്ലേ വന്നത്, അപ്പൊ ആളുകളെ ദീന് പഠിപ്പിക്കാനൊക്കെ നമുക്ക് അങ്ങനെ കോലം മാറി അഭിനയിക്കാം, ആ രൂപത്തിൽ നാടകം കളിക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം എടുത്തുകൊണ്ട് ആദ്യം സൂര്യനെ കാണിച്ചു കൊടുത്തു, ഇതാണ് എന്റെ റബ്ബ്, അത് മറഞ്ഞുപോയപ്പോൾ ഇത് എന്റെ റബ്ബല്ല ഇത് അസ്തമിക്കുന്നു എന്നെല്ലാം പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഖുർആനിൽ നിന്ന് എടുത്തുകൊണ്ട് അവരുടെ നാടകങ്ങൾക്കും അവരുടെ സിനിമകൾക്കുമെല്ലാം തെളിവുണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്ത് ഇതിന്റെ ആളുകൾ വേറെയുമുണ്ട്. അവർ പല സിനിമകൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക സിനിമകൾ എന്ന് പറഞ്ഞ് സഹാബത്തിന്റെ സിനിമകൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം ഉദ്ധരിക്കാറുള്ളത് ഇത്തരത്തിലുള്ള തെളിവുകൾ കൊടുത്തിട്ടാണ്. യഥാർത്ഥത്തിൽ ഇതൊരു തെളിവില്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കുദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഉണ്ടായിട്ടുള്ളതാണ്. അതല്ലാതെ ഇതിൽ മറ്റ് കളവുകളോ അനാവശ്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത് അള്ളാഹുവിന്റെ കുദ്രത്തിനാൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ അവർ ഇത് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നത് അതിലെന്തെല്ലാം ഹറാമുകളാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് തോന്നിവാസങ്ങളും സംഗീതങ്ങളും അതുപോലെ തന്നെ ധാരാളം ഹറാമുകൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഈ നാടകങ്ങളിലും സിനിമകളിലും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഒരു തെളിവ് ഇതിൽ നിന്നും എടുക്കാൻ കഴിയില്ല. അത് വെറുതെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുടെ പണിയാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം ഒരുപാട് ഫായിദകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇരുത്തവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.